Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥി ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി.
നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാന പഠനം തുടരുകയാണ്. ഈ സമ്പൂർണ്ണ സ്തുതിപ്പിന്റെ ആദ്യത്തെ 11 പദങ്ങളുടെ വ്യാഖ്യാനം ശ്രവിച്ചതാണ്. സ്തുതിക്കാനുള്ള രണ്ട് ശ്രദ്ധേയമായ ആഹ്വാനങ്ങൾ 1-6 പദങ്ങളിൽ നാം കണ്ടു. അവയെ തുടർന്ന് സ്തുതിപ്പിന്റെ കാരണങ്ങൾ മനോഹരമായ വരികളിൽ സങ്കീർത്തകൻ വിവരിച്ച് വർണ്ണിച്ച് പറയുന്നതും രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ നാം കഴിഞ്ഞ പ്രക്ഷേപണങ്ങളിൽ മനസ്സിലാക്കിയതാണ്. ആകെ 20 പദങ്ങളുള്ള സങ്കീർത്തനം 3 തിരിക്കപ്പെടുന്നത് 3 ആഹ്വാന പദങ്ങളുടെ 1, 6, 12 എന്നിങ്ങനെയുള്ള 3 പദങ്ങളുടെ സ്ഥാനം കൊണ്ടാണെന്ന് പശ്ചാത്തല പഠനത്തിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ 3 ഖണ്ഡങ്ങളിലും അല്ലെങ്കിൽ ഭാഗങ്ങളിലും ആഹ്വാനങ്ങളെ തുടർന്ന് ഗായകൻ ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങൾ വിവരിക്കുകയാണ്, എണ്ണി എണ്ണി പറയുകയാണ്. ഓർമ്മ പുതുക്കാൻ വേണ്ടി നാം പറയുകയാണ്, കാരണം സ്തുതിപ്പിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ആദ്യത്തെ ആഹ്വാനത്തെ തുടർന്ന് ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയുടെ ചരിത്രത്തിൽ യാവേ ചെയ്ത നന്മകൾ അനുസ്മരിക്കപ്പെടുകയാണ്. അങ്ങനെ ആദ്യ ഭാഗത്ത് ദൈവത്തിന്റെ നന്മകളും മഹിമാതിരേകങ്ങളും വരികളിൽ അനുസ്മരിച്ചുകൊണ്ടാണ് ഗാനം പുരോഗമിക്കുന്നത്. ഇനി സ്തുതിക്കാനുള്ള 2 ആഹ്വാനം കഴിയുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിവൈഭവങ്ങളാണ് ഗായകനെടുത്തു പറയുന്നത്. വാനവിധാനങ്ങളിൽ മേഘങ്ങളെ താങ്ങി നിർത്തുന്നവൻ അവയിൽ നിന്നും ഭൂമിയിലേക്ക് മഴ പെയ്യിക്കുന്നു, മനുഷ്യർക്ക് ജലമയച്ചു തരുന്നു, അവിടുന്ന് ഭൂമിയിൽ വിത്തുമുളപ്പിക്കുന്നു, സസ്യലതാദികളെ വളർത്തുന്നു, മനുഷ്യന്റെ അധ്വാനമായ കൃഷിയെ സമ്പന്നമാക്കുന്നു. അങ്ങനെ ദൈവം ഭൂമിയെ പരിപാലിച്ച് മനുഷ്യജീവിതങ്ങൾ സമൃദ്ധമാക്കുന്നു. കുടിക്കാൻ ജലവും ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെയും ഫലമൂലാദികളെയും തരുന്ന ദൈവം നല്ലവനാണെന്നും കലവറയില്ലാതെ മനുഷ്യരെ തന്റെ ജനത്തെ സ്നേഹിക്കുന്ന പരിപാലകനാണെന്നുമുള്ള സത്യങ്ങൾ സങ്കീർത്തകൻ പദങ്ങളിലൂടെ പ്രഘോഷിക്കുകയാണ്. ഈ ഗീതം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് ബിന്ദു ജോസഫും സംഘവുമാണ്.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ അവിടുന്നു വച്ചുകെട്ടുന്നു, അവിടുന്നു നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നു. ദൈവമേ വിടുന്നു പേരിടുന്നു.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു.
ഇന്ന് നമുക്ക് 147 സങ്കീർത്തനത്തിന്റെ 12 മുതൽ 20 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഇത് സങ്കീർത്തനത്തിന്റെ 3 ഭാഗമാണ്. കാരണം 12 പദം ഗീതത്തിന്റെ 3 സ്ഥാനത്തുൾ ചേർത്തിരിക്കുന്ന സ്തുതിപ്പിനുള്ള ആഹ്വാനമാണ്. ഈ ആഹ്വാനം ആദ്യം ശ്രവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം.
ജെറൂസലേമേ കർത്താവിനെ സ്തുതിക്കുക,
സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. വളരെ വ്യക്തമാണ്, ജെറൂസലേമേ, ജെറൂസലത്തെ ജനങ്ങളെ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, സിയോനിലെ ജനങ്ങളെ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക എന്ന ആഹ്വാനം ചെയ്തിട്ട് സങ്കീർത്തകൻ തുടർന്ന് കാരണങ്ങൾ ഒന്നൊന്നായി സമർത്ഥിക്കുകയാണ്. 13-ാമത്തെ പദത്തിൽ നമുക്ക് ഈ കാരണമൊന്ന് ശ്രവിക്കാം. കവാടങ്ങളുടെ ഓടാമ്പലുകൾ കർത്താവ് ബലപ്പെടുത്തുന്നു, നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇതാണ് 3-ാമത്തെ ഖണ്ഡത്തിന്റെ സ്തുതിക്കാനുള്ള ആദ്യ കാരണം. ഈ പദങ്ങൾ നമ്മെ നെഹേമിയ പ്രവാചകന്റെ കാലത്തേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. വിപ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയും തകർന്ന ജെറൂസലേം പട്ടണവും ഇവിടെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. കർത്താവിന്റെ പ്രചോദനത്താൽ നെഹേമിയ പ്രവാചകൻ, നീതിനിഷ്ഠനും സത്യസന്ധനുമായവൻ, പേർഷ്യൻ രാജാവിന്റെ അനുമതിയോടെ കർത്താവിന്റെ ആലയം ബലപ്പെടുത്താനായി ഇതാ ജെറൂസലത്തെത്തുന്നു. ഇത് ക്രിസ്തുവിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ ജെറൂസലത്തിന്റെ കോട്ടകളും മതിലുകളും ബലപ്പെടുത്തുക മാത്രമല്ല, നഗരകവാടങ്ങളുടെ ഓടാമ്പലുകളും പ്രവാചകൻ വഴി കർത്താവ് ബലപ്പെടുത്തിയെന്നാണ് പദങ്ങൾ സങ്കീർത്തകൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ജെറൂസലത്ത് വസിച്ചിരുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിച്ചു, അവിടുന്ന് അവരെ സംരക്ഷിച്ചു. ഇത് ഇസ്രായേലിന്റെ ചരിത്രമല്ലേ? അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്ര സംഭവങ്ങളിലൂടെയാണ് സ്തുതിപ്പിനുള്ള കാരണങ്ങൾ സങ്കീർത്തകൻ വ്യക്തമാക്കുന്നത്. ദൈവത്തിന് തന്റെ ജനത്തോടും അവരുടെ നഗരത്തോടും അവരുടെ ആലയത്തോടുമുള്ള താൽപ്പര്യവും ശ്രദ്ധയും കരുതലുമാണ് വരികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ എടുത്തു പറയേണ്ടത്, ദൈവം മതിലും കോട്ടകളും കെട്ടിടങ്ങളും സംരക്ഷിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിലെ ജനങ്ങളെയാണ് അവിടുന്ന് പരിപാലിക്കുന്നത്. സങ്കീർത്തകൻ പ്രതിപാദിക്കുന്നുണ്ടല്ലോ, തന്റെ മക്കളെയാണ് കർത്താവ് കാക്കുന്നത്. ദൈവിക നന്മകൾക്ക് ഗായകൻ സ്തുതിപാടുകയും ദൈവത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. നമുക്കിനി 14-15 പദങ്ങൾ കൂട്ടി വായിക്കാം. അവയും സ്തുതിപ്പിന്റെ കാരണങ്ങൾ തന്നെ. തന്റെ അതിർത്തികളിൽ കർത്താവ് സമാധാനം സ്ഥാപിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പുകൊണ്ട് അവിടുന്ന് തന്റെ ജനത്തെ തൃപ്തരാക്കുന്നു. ഭൂമിയിലേക്ക് അവിടുന്ന് കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞുവരുന്നു.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്, അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് തന്റെ എളിയവരെ ഉയർത്തുന്നു, ദൈവമേ ദുഷ്ടരെ അവിടുന്നു നിലം പരിശാക്കുന്നു.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ശാന്തി, ശാന്തി, ശാലോ. സമാധാനം, അവിടുന്ന് ഇസ്രായേലിന്റെ അതിർത്തികളിൽ സമാധാനം ആശംസിക്കുന്നു, പാലിക്കുന്നു. കർത്താവിന്റെ സംരക്ഷണയിൽ ജനത്തിന് സമാധാനം മാത്രമല്ല, സാമൂഹ്യ സുരക്ഷയും സമ്പൽ സമൃദ്ധിയും കൈവന്നിട്ടുണ്ടെന്നാണ് പദങ്ങൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ അതിർത്തികളിൽ കർത്താവ് സമാധാനം സ്ഥാപിക്കുന്നു, ഗോതമ്പ് കൊണ്ട്, അതും വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് കർത്താവ് തന്റെ ജനത്തെ തൃപ്തരാക്കുന്നു. വിപ്രവാസത്തിൽ നിന്നും തിരികെ സിയോനിലെത്തിയ ജനത്തിനുള്ള പദ്ധതി ക്രമസമാധാനവും സമ്പൽ സമൃദ്ധിയുമുള്ളതായിരുന്നെന്ന് പദങ്ങൾ പഠിപ്പിക്കുന്നു. തീർന്നില്ല, കൽപ്പനകൾ കൊണ്ടും തന്റെ ജനത്തെ കർത്താവ് സംരക്ഷിക്കുന്നുവെന്ന് പദങ്ങൾ വ്യക്തമാക്കുകയാണ്. ദൈവജനമാണ് ഇസ്രായേൽ എന്ന വസ്തുത ഇവിടെ വ്യക്തമാകുന്നു. കർത്താവ് തൻ്റെ കാരുണ്യാതിരേഖം കാട്ടി അവരുടെ കുറവുകൾ ക്ഷമിച്ച് കൽപ്പനകൾ നൽകി തൻ്റെ ജനമാക്കി ഉടമ്പടി ചെയ്തവരാണ് ഇസ്രായേൽ എന്ന് പദങ്ങൾ സ്ഥാപിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, കർത്താവിൻ്റെ കൽപ്പനകളും അവിടുത്തെ വചനവും സമീപസ്ഥമായ ജനത്തിന് ദൈവം തന്നെ, കർത്താവ് തന്നെ സമീപസ്ഥനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തുടർന്നുള്ള ജീവിതത്തിൽ ഇസ്രായേലിന് ദൈവിക സാന്നിധ്യവും മാർഗരേഖയും തോറയായിരുന്നു, കർത്താവിൻ്റെ കൽപ്പനകളായിരുന്നെന്ന് ഈ വരികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുപോലെ ബാക്കിയുള്ള പദങ്ങളും ദൈവം തൻ്റെ ജനത്തിന് ചെയ്ത നന്മകൾ എണ്ണിപ്പറഞ്ഞ് സ്തുതിക്കാനുള്ള ആഹ്വാനത്തെ ദൃഢപ്പെടുത്തുകയാണെന്ന് നമുക്ക് ഈ പദങ്ങളിൽ നിന്നും സ്ഥാപിക്കാം. 16 മുതൽ 20 വരെയുള്ള ബാക്കി പദങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. ആട്ടിൻ രോമം പോലെ കർത്താവും മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ അവിടുന്ന് ഹിമധൂളി വർഷിക്കുന്നു, അപ്പക്കഷണം പോലെ അവിടുന്ന് ആലിപ്പഴം പെയ്യിക്കുന്നു. തൻ്റെ കൽപ്പനകളയച്ച് കർത്താവ് മഞ്ഞുരുക്കുന്നു, കാറ്റയച്ചവിടുന്ന് ജലത്തെ ഒഴുക്കുന്നു, അവിടുന്ന് ജാക്കോബിന് കൽപ്പനകളും ഇസ്രായേലിന് ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നു, വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും കർത്താവ് ഇപ്രകാരം ചെയ്തിട്ടില്ല. തൻ്റെ പ്രമാണങ്ങൾ അജ്ഞാതമാണവർക്ക്, ആകയാൽ കർത്താവിനെ സ്തുതിക്കുവിൻ നിങ്ങൾ, കർത്താവിനെ സ്തുതിക്കുവിൻ. ഇവിടെ സങ്കീർത്തകൻ പ്രതിപാദിക്കുന്ന കാറ്റ്, ജലത്തെ ഒഴുക്കുന്ന കാറ്റ് പ്രകൃതിയിൽ നിന്നല്ലെന്ന് നാം മനസ്സിലാക്കണം. പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളാണ്. അതിനാൽ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. കാറ്റും അരൂപയും, ദ വിൻഡ് ആൻഡ് ദ സ്പിരിറ്റ്, അതുപോലെ റണ്ണിംഗ് വാട്ടർ ആൻഡ് ദ ലിവിംഗ് വാട്ടേഴ്സ്, രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നാം അംഗീകരിക്കണം. എബ്രായ മൂലപദങ്ങളിൽ അവയ്ക്ക് ഒരേ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവിക സാമീപ്യത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും കാറ്റാണ് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ചലിപ്പിക്കുന്നത്. അത് ദൈവാത്മാവിൻ്റെ ചൈതന്യമാണ്. പിന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കൂടാരത്തിരുനാളിൻ്റെ സമാപനത്തിൽ ക്രിസ്തു പ്രബോധിപ്പിക്കുന്ന വാക്കുകൾ സങ്കീർത്തനത്തിലെ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലേ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ പ്രവഹിക്കും, ജീവജലത്തിൻ്റെ അരുവികൾ പ്രവഹിക്കും. വിശുദ്ധലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ പ്രവഹിക്കും, ജീവജലത്തിൻ്റെ അരുവികൾ പ്രവഹിക്കും.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
ഹൃദയം തകർന്ന മാനവരെ സുഖമാക്കുന്നു സകലേശൻ, സുഖമാക്കുന്നു സകലേശൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147 പദങ്ങളുടെ വ്യാഖ്യാനമാണ്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അടുത്ത പ്രക്ഷേപണത്തിൽ ഈ ഗീതത്തിൻ്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് നമുക്ക് കടക്കാം.